പ്രൈസ് ദി ലോർഡ്. കടൽക്ഷോഭത്തിൽ തകർന്ന കപ്പലില് യാത്രക്കാരായ ഒരപ്പനും മകനും രണ്ടു വിധത്തിലാണ് രക്ഷപ്പെടുവാൻ ശ്രമിച്ചത്. ഒരു തടിക്കഷ്ണത്തെ പിടിച്ചു കിടന്ന പിതാവ് കരക്കടുത്തപ്പോൾ ദൂരെ മകൻ പാറമേൽ പിടിച്ചു കിടക്കുന്നത് കണ്ടു. മകനെ രക്ഷിച്ച പിതാവ് മോനെ ഭയന്നോ എന്ന ചോദ്യത്തിന് മകൻ മറുപടി പറഞ്ഞത്, ഇല്ല, തിരമാല എത്ര ശക്തമാണെങ്കിലും പാറയെ ഒന്നും ചെയ്യുകയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പ്രവാസത്തിലെ അത്യാഹിതങ്ങളുടെ ആഘാതമല്ല, അഭയകേന്ദ്രത്തിൻ്റെ സാധ്യതയാണ് ഒരാളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ലോകത്തിൽ പ്രവാസികളായി ജീവിക്കുന്ന നാം ക്രിസ്തുവാകുന്ന പാറയെ മുറുകെ പിടിച്ചാൽ ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഈ ചിന്തകളെ പറ്റിയുള്ള ഒരു പഠനത്തിനായി ഏവരെയും bible study.co.in ഈ പഠന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യിരമ്യ പ്രവചനം 24:3. നീ കാണുന്നതെന്ത്? The book of Jeremiah, chapter 24:3. The parable of figs, അത്തിപ്പഴത്തിൻ്റെ ഉപമ. തൻ്റെ അരുമനാഥനായ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ കത്തിയരിയുന്ന വ്യക്തിത്വമായിരുന്നു വിഗിൾസ്വർത്ത് എന്ന തൊഴിലാളിയുടേത്. ഒരിക്കൽ ഒരു സുവിശേഷ യോഗത്തിന് പുറപ്പെട്ട വിഗിൾസ്വർത്തിന് ബസിൻ്റെ മുൻഭാഗത്തെ സീറ്റാണ് ഇരിക്കുവാൻ കിട്ടിയത്. സ്വൽപ്പം കഴിഞ്ഞപ്പോൾ വേദപുസ്തകമെടുത്ത് ഒരു ഭാഗം വായിച്ച് അദ്ദേഹം സംസാരിപ്പാൻ ആരംഭിച്ചു. ക്രമേണ യാത്രക്കാരിലൊരു ചലനമുണ്ടായി. അവർ കരയുവാൻ ആരംഭിച്ചു. അവരിൽ അഭിഷേകം പ്രാപിച്ചവർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ഒരു പൊതുയാത്രാവണ്ടിയിൽ ഇതുപോലെ കത്തിയെരിയുവാൻ നമുക്ക് കഴിയുമോ? ഇപ്രകാരം സമർപ്പണമുള്ളവരെയാണ് കർത്താവ് തിരയുന്നത്. ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുവാൻ ഇപ്രകാരമുള്ളവർക്കേ കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ളവരെയാണ് ദൈവം നന്മയ്ക്കായി ഉപയോഗിക്കുന്ന തലപ്പഴങ്ങൾ. ഇസ്രായേൽ ജനത്തിൻ്റെ മതജീവിതവും രാഷ്ട്രീയ ജീവിതവും കനാനിൽ കുടിയേറി പാർത്ത ശേഷം അങ്ങേയറ്റം ദുഷിച്ചുപോയി. മതം ചില നിർജീവ ചടങ്ങുകളുടെ സമാഹാരമായി മാറി. ബാബിലോന്യ സാമ്രാട്ടിൻ്റെ ആക്രമണവും യഹൂദജനത്തെ ബാബിലോണിലേക്ക് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോകുന്നതും ദൈവം ഇസ്രായേലിനെ നവീകരണത്തിലേക്ക് ആനയിക്കുന്നതിൻ്റെ ആമുഖ പ്രവർത്തനങ്ങളായിരുന്നു. കാരണം പ്രവാസ ഫലമായി മതസ്ഥാപനങ്ങളും രാജസ്ഥാപനങ്ങളും ഇല്ലാതാകുമ്പോൾ ജനം ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ പഠിക്കുമെന്ന് ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ അവർ നവീകരണം പഠിക്കുകയും ചെയ്യും. പിന്നെ യെരുശലേമിലേക്ക് മടങ്ങുമ്പോൾ മിസ്രയീമിൽ നിന്നുള്ള മടങ്ങി വരവിനേക്കാൾ ആത്മീയമായി പ്രാധാന്യമുള്ള ഒരു പുറപ്പാടാകും അത്. പ്രവാസത്തിൽ പോയവരാണ് ദൈവത്തിൻ്റെ ജനമായി മാറുന്നത്. ഇവരിലൂടെയാണ് ദൈവ ഉദ്ദേശം പ്രാവർത്തികമാകുന്നത്. സിദക്കിയാവിൻ്റെ വാഴ്ചയുടെ ആരംഭകാലമാണ് ഈ ഉപമയുടെ ചരിത്ര പശ്ചാത്തലം. യഹോയാക്കീമിനെയും മറ്റനേക ഇസ്രായേല്യരെയും നെബുക്കദ്നേസർ ബാബേലിലേക്ക് നാടുകടത്തി. എന്നാൽ സിദക്കിയാവ് ശേഷിച്ചവരും ദൈവിക ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ആകയാൽ സമ്പൂർണ്ണ നാശമെന്ന യിരമ്യാവിൻ്റെ പ്രവചനം അവർ തെറ്റിദ്ധരിച്ചു. എന്നാൽ യിരമ്യാവിൻ്റെ ഉപമ യെരുശലേമിൽ ശേഷിച്ചവർക്ക് പ്രവാസികളായി ബാബിലോണിലേക്ക് പോയവരെക്കാൾ വലിയ നാശത്തിൻ്റെ ശിക്ഷാവധി വരുമെന്നുള്ളതായിരുന്നു. രണ്ട് അത്തിപ്പഴക്കൊട്ടകൾ യിരമ്യാവിനെ കാട്ടിക്കൊടുത്താണ് ന്യായവിധിയുടെ പുതിയ പാഠം ദൈവം പഠിപ്പിച്ചത്. ഇരുപത്തിനാലാം അധ്യായത്തിൽ യിരെമ്യാവിനോട് തന്നെ ചോദിക്കുന്നു, യിരെമ്യാവേ നീ എന്ത് കാണുന്നു? അതിന് ഞാൻ അത്തിപ്പഴം, നല്ല അത്തിപ്പഴം, എത്രയോ നല്ലതും ആകാത്തതും തിന്നുകൂടാതെ വണ്ണം ചീത്തയും ആകുന്നു എന്ന് പറഞ്ഞു. നല്ല അത്തിപ്പഴം ഒരു കൊട്ടയിൽ, മറ്റേ കൊട്ടയിൽ ആകാത്തതും ചീത്തയായതും. നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചത് എന്തിനാണ് എന്ന് നമുക്ക് തോന്നാം. നീ എന്ത് കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ അടുത്ത വാക്കുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് യഹോവ കാണിച്ചതിൻ്റെ ചിത്രം അവൻ്റെ ഹൃദയത്തിൽ പതിയണം. പതിയുമ്പോൾ മാത്രമേ അവന് ശരിയായ മറുപടി പറയുവാൻ കഴിയുകയുള്ളൂ. പ്രവചനം എന്നുള്ള വലിയ ഉത്തരവാദിത്വം ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ചോദ്യവും ചോദിക്കുന്ന ദൈവവും ഉത്തരം പറയുന്ന പഠിതാവിനെയുമാണ് യഹോവ ആഗ്രഹിക്കുന്നത്. എന്നാൽ മാറായിലുള്ള ഒരു വൃക്ഷം കാണിച്ചിട്ട് അതിൻ്റെ കൊമ്പ, ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് ഒടിച്ച് വെള്ളത്തിലിടുക, അത് ഉപയോഗിക്കുക, നിർദ്ദേശം നൽകുന്നതേ ഉള്ളൂ, കാണിച്ചു കൊടുത്തതേ ഉള്ളൂ, ബാക്കി എന്ത് ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ അവിടെ കാണുന്നില്ല. ഇവിടെ എല്ലാം വളരെ വ്യക്തമായി പ്രവചിക്കാനുള്ളത് പറഞ്ഞാണ് യഹോവ അയക്കുന്നത്. നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിൻ്റെ മറുപടി രണ്ട് കൊട്ടയിലെ അത്തിപ്പഴങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് യിരെമ്യാവ് നൽകുന്നത്. ഒരു കൊട്ടയിലെ അത്തിപ്പഴം തിന്മാൻ ഏറ്റവും നല്ലതായ തലപ്പഴങ്ങളാണ്. ഇതിനെ ഉപമിച്ചത് കൽദേയരുടെ ദേശത്തെ പരദേശികളായി പാർക്കുന്നവരോടാണ്. പരദേശവാസം കഷ്ടതയും മാനസിക സംഘർഷവും ഉണ്ടാക്കുന്നതാണ്. പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ അറിയാം, ഇസ്രയേൽ ജനം മിസ്രയീമിലായിരുന്നപ്പോൾ അവർ അനുഭവിച്ച കഷ്ടത. ഇസ്രയേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പെട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. അപ്പോൾ പ്രവാസകാലം വളരെ കഷ്ടതയുള്ളതാണ്. ദുഃഖവും നെടുവീർപ്പും പട്ടിണിയും ക്ഷാമവും എല്ലാം ഉണ്ടാകാം. എന്നാൽ പ്രവാസകാലത്ത് ഉത്തരവാദിത്വത്തോടുകൂടെ പ്രവർത്തിക്കുന്നവനെ ദൈവം നന്മയ്ക്കായിട്ട് ഉപയോഗിക്കും. യിരെമ്യാപ്രവചന 24 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. യിരെമ്യാപ്രവചനം 24 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ പ്രവാസത്തിലായിരിക്കുന്നവനെ യഹോവ രക്ഷിക്കുന്നത് എങ്ങനെയെന്നും നന്മയ്ക്കായി അവനെ ഉപയോഗിക്കുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും. ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും, പൊളിച്ചു കളകയില്ല, അവരെ നടും, പറിച്ചു കളകയില്ല. ഞാൻ യഹോവ എന്ന് എന്നെ അറിവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും. യിരെമ്യാപ്രവചനം 24 അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ചത്. അപ്പോൾ പ്രവാസകാലം ശരിയായി ഉപയോഗിക്കുന്നവനെ ദൈവത്തിൻ്റെ ദൃഷ്ടി അവൻ്റെ മേലുണ്ടായിരിക്കും. എന്താണ് പ്രവാസം? നാം ആകേണ്ട സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പാർക്കുന്നതാണ് പ്രവാസം. നാം പ്രവാസികളായിട്ടാണ് ഈ ലോകത്തിൽ പാർക്കുന്നത്. നമ്മൾ പാടാറുണ്ട്, എൻ്റെ ദേശം ഇതരയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ. പൂർവപിതാക്കന്മാരെല്ലാം തങ്ങൾ പ്രവാസികൾ അഥവാ പരദേശികൾ എന്ന് വിശ്വസിച്ചിരുന്നു. യാക്കോബ് തൻ്റെ പ്രായത്തിന് നൽകിയ വ്യാഖ്യാനം പരദേശ പ്രയാണമെന്നാണ്. സഭയും ജനവും ഇന്ന് സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അഥവാ സഭയുടെ പഴക്കം കൂടിയപ്പോൾ പ്രവാസി എന്ന ചിന്ത സ്വയം മറക്കുന്നവരും ആ ചിന്ത പകരാത്തവരുമായി തീർന്നു. പുതുതലമുറയിലേക്ക് ഈ ചിന്ത പകരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രവാസകാലം സ്വയംഭൂവാകുന്നത് ഒന്നിനും കൊള്ളാത്ത ഒരു കൂട്ടമായിട്ടായിരിക്കും. കൽദയ ദേശത്തേക്ക് നന്മയ്ക്കായി ദൈവം അയച്ച പ്രവാസികളുടെ ജീവിതത്തെ ദൈവം എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്നാണ് യിരമ്യാപ്രവചനം 24-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. ദാനിയൽ പ്രവചനത്തിൽ ദൈവം എങ്ങനെ പ്രവാസികളെ ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാം. രാജഭോജനത്താൽ കളങ്കമേൽക്കാതെ അഥവാ അശുദ്ധി പ്രാപിപ്പാൻ ഇടവരാതെ അവർ അവരെ തന്നെ സൂക്ഷിച്ചു. ആ ധൈര്യം അപാരമത്രേ. ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും അവർക്ക് നൽകിയിരുന്നു. കൂടാതെ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും വ്യാഖ്യാനിപ്പാനുള്ള കഴിവും ദൈവം നൽകി അനുഗ്രഹിച്ചു. അതിലാണ് ഈ പ്രവാസികളെ നന്മയ്ക്കായി പ്രവാസത്തിലേക്ക് അയച്ചവർ എന്ന് നാമകരണം ചെയ്യുകയും തലപ്പഴത്തോടെ ഇവരെ ഉപമിക്കുകയും ചെയ്തത്. ഇവിടെയല്ല എൻ്റെ പാർപ്പിടം, ഇത് താൽക്കാലിക വാസസ്ഥലമാണെന്ന് ഒരു പ്രവാസിക്ക് എപ്പോഴും ചിന്തിപ്പാൻ കഴിയണം. എന്നാൽ പ്രവാസകാലം വിശ്വസ്തതയോടെ തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കും എന്നുള്ളവർക്കേ സകലവും നന്മയ്ക്കായി ഭവിക്കുകയുള്ളൂ. എന്നാലും ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യണ്ട എന്നാരും കാണണ്ട. ദൈവം ഈ ഭൂമിയിൽ നിന്നെ ആക്കിയപ്പോൾ നീ എന്തെല്ലാം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കുന്നവൻ മാത്രമേ ഓട്ടക്കളത്തിൽ ഓടി വിരുദ് പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. Men may come and men may go, but I gone forever എന്ന് തേംസ് നദി ചിന്തിക്കുന്നതായി ടെനിസൺ കോറിയിട്ട വരികൾ നമുക്കൊന്ന് ഓർക്കാം. നദീതീരത്ത് ആളുകൾ വരികയും പോകുകയും ചെയ്യും. എന്നാൽ നിത്യം തന്നെ ഏൽപ്പിച്ച ജോലി സ്വച്ഛന്ദമായി ഒഴുകുക എന്നുള്ളതാണ്. അത് ഞാൻ ശരിയായി ചെയ്യണം. ദൈവം അതാണ് നദിയുടെ ഉത്തരവാദിത്വം. പ്രിയരെ, ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണ്? പ്രവാസത്തിലേക്ക് അയച്ചവൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ശരിയായി പ്രവർത്തിച്ചാൽ തലപ്പഴമായി സൂക്ഷിക്കുന്ന അത്തിപ്പഴമായി തീരുവാൻ നിനക്ക് കഴിയും. പ്രവാസത്തിലേക്ക് പോകാതെ മിസ്രയീമിൽ പാർക്കുന്നവർ തങ്ങൾ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതുമായിരിക്കും. എന്നാൽ മിസ്രയീമിലേക്ക് പ്രവാസത്തിൽ നിന്ന് തിരിച്ചു പോയവരും പോകാൻ ആഗ്രഹിക്കുന്നവരും പ്രവാസത്തിലെ കഷ്ടത കണ്ട് ഏൽപ്പിച്ച ജോലി ചെയ്യാത്തവരും ഓർക്കുക, ചീത്തയായ അത്തിപ്പഴം, ഒന്നിനും കൊള്ളാത്ത അത്തിപ്പഴങ്ങളായി 2-ാമത്തെ കൊട്ടയിലായിരിക്കും നിങ്ങൾ ശേഷിക്കുന്നത്. ഇവർക്ക് എന്ത് സംഭവിക്കുമെന്ന് യിരമ്യാപ്രവചനം 24-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ കാണുന്നു. നാം ഇതിൽ ഏത് കൂട്ടത്തിലുള്ളവർ? തലപ്പഴമോ ഒന്നിനും കൊള്ളാത്ത അത്തിപ്പഴമോ? പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്കെൻ്റെ യേശുവിനെ കാണണം. അതിനായി ഈ ഭൂമിയിൽ പരദേശ പ്രയാണം വിശ്വസ്തയോടെ പൂർത്തിയാക്കുവാൻ ഞാൻ ശ്രമിക്കും എന്ന് തീരുമാനിക്കുക. സാമ്പത്തികമോ ലൗകികമോ ആയ ആഗ്രഹങ്ങൾ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റാതെ ഈ പരദേശ പ്രയാണം നിന്നെ കാണുന്ന, നിന്നെ അറിയുന്ന, നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടി ഓടിത്തീർക്കുക. അപ്പോൾ നിശ്ചയമായും 1-ാമത്തെ കുട്ടയിലെ തലപ്പഴമായ അത്തിപ്പഴമാകുവാൻ ദൈവം നിനക്ക് കൃപ നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യജീവന്റെ വചനങ്ങൾ ഞങ്ങളോട് സംസാരിച്ച ദൈവമേ, അങ്ങ് തന്ന ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾക്കായി സ്തോത്രം. പ്രവാസികളായി ഇവിടെ പാർക്കുമ്പോഴും ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഉത്തരവാദിത്തത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ് നിത്യത നഷ്ടപ്പെടുത്തുന്നവരാകാതിരിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ അപ്പാ. ഈ മാസം ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. മക്കളെ, ഈ ലോകം വഷളത്വം നിറഞ്ഞ ലോകമാ. നിങ്ങളെ ലോകത്തിൻ്റെ ശക്തികൾ കീഴ്പ്പെടുത്താതെ ക്രിസ്തു ആകുന്ന പാറയിൽ ആശ്രയിക്കുക. അവൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. ലോകം, പാപം, പിശാച് ഇതൊന്നും നിങ്ങളെ തൊടാതെ സൂക്ഷിപ്പാൻ ആ ക്രിസ്തുവിൽ മുറുകെ പിടിക്കുക. ദൈവം നിങ്ങളെ അതിനായി അനുഗ്രഹിക്കട്ടെ. ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ഓൾ.